തുടങ്ങിയ കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു.
As I said yesterday, the key word of this book is better.
ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ എബ്രായ ലേഖനത്തിലെ ഒരു താക്കോൽ പദം എന്ന് വിശേഷിപ്പിക്കാവുന്ന പദം മെച്ചമായത് ബെറ്റർ മെച്ചമായത് എന്നുള്ള പദമാണ്.
The new covenant is better than the old covenant.
പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി പുതിയ ഉടമ്പടിയേക്കാൾ മെച്ചമായതാണ്.
The New Testament church is better than the Old Testament temple and its worshippers.
പുതിയ നിയമ സഭ പഴയ നിയമത്തിലുള്ള ദൈവത്തിന്റെ മന്ദിരത്തെക്കാളും അതിൽ ആരാധിക്കുന്നവരെക്കാളും ശ്രേഷ്ഠമായതാണ്.
In the new covenant you can rise to a higher level of life, a better life than anyone could come to in the old covenant.
പുതിയ നിയമത്തിന്റെ കീഴിൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ ജീവിക്കുന്നവർക്ക് പഴയ നിയമത്തിൽ സാധ്യമായിരുന്നതിനേക്കാൾ വളരെ ഉയർന്ന ഒരു നിലവാരത്തിലെത്തുവാൻ
കഴിയും.
എന്നാൽ ഈ പറഞ്ഞതുകൊണ്ട് ക്രിസ്ത്യാനികളെന്ന് പേര് വിളിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് ധരിക്കരുത്.
യു കൻ ടേക്ക് എ ലേസി ബോയ് ആൻഡ് പുട്ട് ഹിം ഇൻ ദി ബെസ്റ്റ് സ്കൂൾ ഇൻ ദി വേൾഡ് ആൻഡ് ഹി സ്റ്റിൽ ഫെയിൽ.
അലസനായിരിക്കുന്ന ഒരു കുട്ടിയെ ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂളിൽ നിങ്ങൾ അയച്ചാലും അവൻ പരാജയപ്പെട്ടെന്ന് വരാം.
And I sometimes think a lot of Christians are like that.
ഞാൻ ഓർക്കാറുണ്ട് മിക്ക ക്രിസ്ത്യാനികളും ഇതുപോലെയാണ്.
You don't become spiritual by joining a good church.
ഒരു നല്ല സഭയിൽ നിങ്ങൾ ചേർന്നതുകൊണ്ട് നിങ്ങൾ ആത്മീയരാകണമെന്നില്ല.
You don't even become spiritual by associating with a godly man.
ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ ആത്മീയമായ നിലയിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും നിങ്ങൾ ആത്മീയരാകില്ല.
There are people, thousands of people, who listened to the greatest preacher that walked on this earth, Jesus Christ, and they still went to hell.
ഈ ലോകത്ത് നടന്നിട്ടുള്ളവരിൽ ഏറ്റവും വലിയ പ്രസംഗിയായിരുന്ന യേശുക്രിസ്തുവിനോട് നടക്കുകയും അവന്റെ വചനങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടും നരകത്തിലേക്ക് പോയ 10,000 ആളുകളുണ്ട്.
There was Judas Iscariot who walked with Jesus for 3.5 years and who became the worst of all the people who went to hell.
3.5 വർഷക്കാലം തന്റെ ഗുരുവായിരുന്ന കർത്താവായ യേശുവിനോട് നടന്നിട്ടും നരകത്തിൽ പോയവരുടെ ഗണത്തിൽ മുൻപന്തിയിൽ ഉള്ളവനെന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ യൂദ
നഷ്ടപ്പെടുവാനിടയായി.
ആളുകൾ സാധാരണ അകപ്പെടാറുള്ള ഒരു അപകടമാണ്, ഒരു തെറ്റാണ്. ഞാൻ ഒരു നല്ല സഭയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആത്മീയനായി തീരും എന്ന് ആളുകൾ
വിചാരിക്കാറുണ്ട്.
അത് സത്യമല്ല.
If I associate with a godly man, I'll be spiritual.
മറ്റു പലരും ചിന്തിക്കാറുണ്ട് ദൈവപുത്രായിരിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ ഞാൻ ആത്മീയനായി തീരുമെന്ന്. അതും ശരിയല്ല.
Because God is a rewarder of those who personally diligently seek him.
തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് ദൈവം, അലസരായിരിക്കുന്നവർക്കല്ല.
Otherwise we will be just externally religious.
ദൈവത്തിന്റെ ഈ പ്രമാണം അങ്ങനെ ആയിരിക്കുന്നു ഇല്ലെങ്കിൽ നാം മിക്കവാറും ബാഹ്യമായ നിലയിൽ മതഭക്തി ഉള്ളവരായിട്ട് തീരുകയുള്ളൂ.
I have personally met many people in other churches who are more God-fearing than people who sit in my church.
വ്യക്തിപരമായിരിക്കുന്ന അനുഭവം ഞാൻ പറയട്ടെ, എനിക്ക് ഉത്തരവാദിത്തമുള്ള സഭകളിലുള്ള പല വിശ്വാസികളെക്കാളും സഹോദരങ്ങളെക്കാളും ആത്മീയരായ വ്യക്തികളെ ഞാൻ മറ്റു സഭകളിൽ കണ്ടിട്ടുണ്ട്.
And yet those people in those churches don't hear the wonderful truths that we hear in our church.
നമ്മുടെ സഭകളിൽ നാം കേൾക്കാറുള്ളതായിരിക്കുന്ന അത്ഭുതകരമായ ദൈവവചന സത്യങ്ങൾ ആ സഭയിലുള്ള പല പ്രിയപ്പെട്ടവരും
കേൾക്കുന്നേയില്ല.
കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിൽ ഈ വസ്തുത എന്നെ ചില പാഠങ്ങൾ
പഠിപ്പിച്ചിട്ടുണ്ട്.
ദൈവം മുഖപക്ഷമുള്ള വ്യക്തിയല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തെ പ്രത്യേക നിലയിൽ ബഹുമാനിക്കുന്നവനുമല്ല. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ ശ്രദ്ധിക്കുന്നവനാണ്
ദൈവം.
കർത്താവ് ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക്, നിങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവത്തെ ഒരു ദാഹമുണ്ടോ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്.
Yesterday we were looking at Hebrews chapter 5.
ഇന്നലെ നാം എബ്രായ ലേഖനം 5-ാം അധ്യായം ചിന്തിക്കുകയുണ്ടായി.
We saw that Jesus learned obedience, verse 8. Through the sufferings he went through.
എട്ടാം വാക്യത്തിൽ നാം കാണുകയുണ്ടായി, കർത്താവായ യേശുക്രിസ്തു പുത്രനായിരുന്നവൻ താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി.
From childhood he learned to suffer insults quietly.
ബാല്യപ്രായം മുതൽ തന്നെ വളരെ നിശബ്ദനായിട്ട് തന്നെ ദുഷിച്ചിരുന്ന അധിക്ഷേപിച്ചിരുന്ന വ്യക്തികളുടെ വാക്കുകളെയൊക്കെ സ്വീകരിക്കാൻ കർത്താവ് പഠിച്ചു.
In that little village of Nazareth, everybody knew what happened in everybody else's house.
നസറത്ത് എന്ന് പറയുന്ന ആയിരിക്കുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ നടക്കുന്നത് മറ്റുള്ള വീട്ടിലുള്ളവർ അറിയാതെ ഇരിക്കയില്ല.
We know that's how it is in the small villages of India too.
ഇന്ത്യയിലെ ചെറിയ ഗ്രാമങ്ങളിലും അങ്ങനെയാണ് നമുക്ക് പലർക്കും അനുഭവമുള്ള കാര്യമാണ്.
And everybody knew that Mary was pregnant before she got married.
ആ ഗ്രാമത്തിലെ എല്ലാവരും അറിഞ്ഞിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞു, എന്നാൽ വിവാഹം നടക്കുന്നതിന് മുൻപേ മറിയ ഗർഭിണിയായി എന്നുള്ള വസ്തുത.
And most people thought that must have been some Roman soldier who was the father.
മിക്ക ആളുകളും ധരിച്ചിരുന്നത് ഈ മറിയയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി ഏതെങ്കിലും റോമൻ പടയാളികളായിരിക്കാം എന്നാണ്.
2000 years later the Jews still say that.
2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും യഹൂദന്മാർ പലരും പറയുന്നത് ഇതേ കാര്യമാണ്.
Who would believe if a pregnant woman says the Holy Spirit came upon me?
ഗർഭിണിയായ ഒരു ചെറുപ്പക്കാരി പറയുകയാണ് പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും?
Mary lived with that reproach all her life.
മറിയ തന്റെ ജീവിതത്തിലുടനീളം ഈ നിന്ദയും പേറിക്കൊണ്ടാണ് ജീവിച്ചത്.
And the little boy Jesus, as he grew up, people would point to him and say, that's the boy. We don't know who the father is.
ബാലനായ യേശു വളർന്നു വന്നപ്പോൾ നമുക്കത് ഭാവനയിൽ കാണുവാൻ കഴിയും. അവൻ നടക്കുമ്പോൾ ഈ ബാലനെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പലരും പറയുമായിരുന്നു, ആ കൊച്ചിനെ നോക്കണേ, എന്റെ അമ്മയെ നമുക്കറിയാം, അപ്പനാരാണെന്ന് അറിഞ്ഞുകൂടാ.
He was perhaps the only child in Nazareth to suffer that stigma.
ഒരുപക്ഷെ നസറത്തില് ഈ നിലയിലുള്ളതായിരിക്കുന്ന നിന്ന വഹിക്കേണ്ടി വന്ന ഏക ബാലൻ യേശു
ആയിരുന്നിരിക്കാം.
പഠിക്കുവാനായിട്ട് മറ്റു കുട്ടികളോട് ഒരുമിച്ച് പോയ സമയത്ത് യേശു ഈ നിലയിലുള്ള വലിയ നിന്ന തീർച്ചയായും അനുഭവിച്ചിട്ടുണ്ടാവും.
Very difficult for little children to suffer like that.
സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പരിഹാസം അവർക്ക് സഹിപ്പാൻ കഴിയുന്നതിലധികമാണ്.
But he never reacted in sin to any of them.
എന്നാൽ തന്റെ കുട്ടിക്കാലം മുതൽ തന്നെ പാപം ചെയ്യുമാറ് ഇങ്ങനെയുള്ള പരിഹാസത്തിനെതിരെ യേശു ഒരിക്കൽ പോലും പ്രതികരിച്ചു.
He kept quiet.
എല്ലായിടത്തും നിശബ്ദനായി അവൻ സഹിക്കുകയാണ് ചെയ്തത്.
He suffered.
അവൻ നേരിട്ട കഷ്ടങ്ങളിൽ പരിഹാസങ്ങളിൽ അവൻ കഷ്ടമനുഭവിച്ചു.
He took up the cross.
ക്രൂശ് ആന്തരികമായ നിലയിൽ അവൻ വഹിച്ചു.
He died to what people thought of him.
തന്നെക്കുറിച്ചുള്ള മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് മരണം അനുഭവിച്ചവനായി യേശു ജീവിച്ചു.
He knew the only thing that mattered was what his father thought of him.
ഈ ബാല്യപ്രായത്തിൽ തന്നെ യേശുവിന് അറിയാമായിരുന്നു തന്റെ പിതാവ് തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അതിന് മാത്രമേ വിലയുള്ളൂ.
It was in suffering that he learned obedience.
നാം എബ്രായ രഞ്ജിൽ കണ്ടതുപോലെ താൻ അനുഭവിച്ച ഈ വിധത്തിലുള്ള കഷ്ടങ്ങളിലാണ് യഥാർത്ഥ അനുസരണം യേശു പഠിച്ചത്.
Now we can look at that and admire it.
ഈ കാര്യം നമുക്ക് യേശുവിന്റെ ജീവിതത്തിൽ കണ്ട് അതിനെ അഭിനന്ദിപ്പാൻ കഴിയും.
Or we can feel sorry for.
അല്ലെങ്കിൽ മറിച്ച് യേശുവിനോട് സഹതാപം തോന്നുവാനും കഴിയും.
But Jesus never said admire me, not even once.
എന്നാൽ യേശു ഒരിക്കൽ പോലും എന്നെ നോക്കി അഭിനന്ദിക്കുക എന്ന് ഒരിക്കൽ പോലും യേശു പറഞ്ഞില്ല.
And when some women were weeping, he said, don't weep for me, I'm all right.
ക്രൂശം എടുത്തുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകുന്ന യേശുവിനെ നോക്കി പല സ്ത്രീകളും കരഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, സ്ത്രീകളെ നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട,
I'm all right.
എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്റെ അർത്ഥം. എനിക്ക് സഹതാപം ആവശ്യമില്ല.
My back is bleeding and blood all over my body, but I'm all right because I'm doing the will of my father.
എന്റെ പുറം മുഴുവന് രക്തം വാർന്ന് ഞാൻ വേദനയിലാണെന്ന് വരികിലും എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഉറപ്പെനിക്കുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട എന്നാണ് യേശു പറയുന്നത്.
He never wanted sympathy from people.
മനുഷ്യരുടെ സഹതാപം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആവശ്യപ്പെടാത്ത.
He never said admire me, he never said feel sorry for me.
കഥ ഒരിക്കൽ പോലും പറഞ്ഞില്ല നിങ്ങൾ എന്നെ പ്രശംസിച്ച് അഭിനന്ദിക്കണം, അതുപോലെ എന്നോട് സഹതാപം കാണിക്കണം എന്നും പറഞ്ഞു.
What he said was, follow me.
മറിച്ച് യേശു പറഞ്ഞ കാര്യം ഇതാണ്, എന്നെ അനുഗമിക്കുക.
Today a lot of Christians admire Jesus, feel sorry for Jesus, which he doesn't want, but don't follow him.
എന്നാൽ ഇന്ന് അനേക ക്രിസ്ത്യാനികളുണ്ട് യേശു ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് അവനെ വളരെ അഭിനന്ദിക്കുകയും മറിച്ച് പലരും അവനോട് വലിയ സഹതാപം കാണിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവൻ പറഞ്ഞ ഏക കാര്യം, എന്നെ അനുഗമിക്കുക എന്നുള്ളത് ചെയ്യാതെയും
ഇരിക്കുന്നു.
യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ തന്നെ വ്യക്തമായി പറഞ്ഞു, തന്റെ ക്രൂശ് എടുത്ത് ഞാൻ ചെയ്ത പോലെ എന്നെ
അനുഗമിക്കണം.
എബ്രായലേഖനം 5:9 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ അതാണല്ലോ
പറഞ്ഞിരിക്കുന്നത്.
ഇങ്ങനെ ഉള്ള അനുസരണം പഠിച്ച യേശു തികഞ്ഞവനായി തീർന്നു.
Perfect means complete.
മികഞ്ഞവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പൂർത്തീകരണത്തെ കാണിക്കുന്നതാണ്.
It's like filling a glass. You pour water into the glass, gradually it comes to the top and the glass is full, complete.
ഒഴിഞ്ഞ ഒരു ഗ്ലാസിൽ നാം വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. അത് നിറഞ്ഞു നിറഞ്ഞു വന്നിട്ട് ഗ്ലാസിന്റെ വക്കോളം എത്തി അത് നിറഞ്ഞു പൂർത്തിയായി തികഞ്ഞു എന്ന് പറയാം.
It doesn't mean he was imperfect before.
അതിന്റെ അർത്ഥം യേശു തുടക്കത്തിൽ അപൂർണനായിരുന്നു എന്നല്ല.
He was perfect from all eternity.
കഴിഞ്ഞ കാല നിത്യതയിലെ സമ്പൂർണനായ ദൈവമായിരുന്നു അവൻ.
But in all eternity he had never obeyed two human beings like he obeyed Joseph and Mary.
എന്നാൽ നിത്യതയിൽ തന്റെ പിതാവിനോടൊത്തായിരുന്ന അവസ്ഥയിൽ തന്റെ ദൈവത്വത്തിൽ അവൻ ഒരിക്കലും മറ്റൊരാളിനെ അനുസരിക്കേണ്ടി വന്നിട്ടില്ല. പ്രത്യേകിച്ച് മനുഷ്യര് മറിയയും ജോസഫിനെയും പോലെയുള്ള മാതാപിതാക്കന്മാർക്ക് അവൻ അനുസരിച്ച് കീഴ്പ്പെട്ടവനാണ്.
He never knew, he had never experienced forgiving someone who spat on his face. That he never experienced in heaven.
തന്റെ മുഖത്തടിക്കുന്ന ഒരുവനോട് ക്ഷമിക്കുവാനും സ്നേഹം കാണിക്കുവാനുള്ള ഒരു അവസരം സ്വർഗത്തിൽ യേശുവിന് ഉണ്ടായിരുന്നില്ല.
That is why God sent him to earth.
അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ മനുഷ്യജടത്തിൽ ഭൂമിയിലേക്ക്.
So that man can never say, God, you don't understand what we are going through.
ഒരു മനുഷ്യനും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി ദൈവമേ നിനക്ക് എന്റെ സ്ഥിതി മനസ്സിലാകില്ല എന്ന് പറയുവാൻ ഇടം കൊടുക്കാതെ വണ്ണം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലാക്കി.
Up to the time of Christ, people could have perhaps said that to God.
യേശുക്രിസ്തു ഭൂമിയിൽ വരുന്ന സമയം വരെ ഒരുപക്ഷെങ്കിൽ ഭൂമിയിൽ മനുഷ്യർക്ക് ഈ ന്യായം പറയുവാൻ
കഴിയുമായിരുന്നു.
ദൈവമേ ഞങ്ങൾ കടന്നു പോകുന്ന കഷ്ടത ഞെരുക്കങ്ങൾ ഇതൊന്നും നിനക്ക് മനസ്സിലാകില്ല. എന്നാൽ യേശു വന്നതിന് ശേഷം ആർക്കും അത് പറയുവാൻ
ഇടയില്ല.
നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു എന്ന തിരുവചനം പറയുന്നു.
നമ്മിൽ
ആരും ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് സഹിക്കുന്നതിനേക്കാൾ അധികം കഷ്ടം അനുഭവിച്ചവനായിരുന്നു യേശു.
Do you know anything about what Jesus suffered in the first 30 years of his life?
യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ 30 വർഷം അവൻ സഹിച്ചതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിത്രമാണുള്ളത്?
I have discovered those things as the Holy Spirit has shown them to me.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ സമയങ്ങളിൽ എന്നെ കാണിച്ചതനുസരിച്ച് കർത്താവിന്റെ ആദ്യത്തെ 30 വർഷ ജീവിതത്തെക്കുറിച്ച് പലതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
It's not written in the Bible that as he went to school, people teased him as an illegitimate child.
ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സ്കൂളിൽ പോകുന്ന സമയത്ത് അവനെ തെറ്റായ മാർഗത്തിൽ കൂടെ ജനിച്ച ഒരു കുട്ടിയാണെന്നൊക്കെ ആളുകൾ അവനെ പരിഹസിക്കുന്ന കാര്യം അതൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
പറയുന്നത്?
എന്റെ ജീവിതത്തിൽ ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിച്ചു നിന്റെ രക്ഷകരായിരിക്കുന്ന യേശുവും ഭൂമിയിലെ ജീവിതത്തിൽ ഇതേ മാർഗത്തിലൂടെ പോയിട്ടുണ്ടെന്ന്.
Some years ago when religious people took me to court for exposing their wrong doctrines,
ചില വർഷങ്ങൾക്ക് മുൻപ് മതഭക്തരായിരുന്ന ചില സ്നേഹിതരെ അവരുടെ തെറ്റായ ഉപദേശങ്ങളെ കുറിച്ച് തുറന്ന് കാണിച്ചതിന് എന്നെ കോടതിയിലേക്ക് വലിച്ചുകൊണ്ടുപോയത്. കോടതിയിൽ ഞാൻ എന്താണ് കണ്ടതെന്ന് അറിയാമോ?
Footsteps of Jesus.
യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ അവിടെയും എനിക്ക് കാണുവാൻ.
That he had been taken to court by religious people who made false charges against him.
യേശു ക്രിസ്തുവിന് നേരെ തെറ്റായിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ച് അവനെ ന്യായാധിപ സ്ഥാനത്തേക്ക് കൊണ്ടുപോയ മതഭക്തരെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
If you have a great longing to follow in the footsteps of Jesus, he'll show you those footsteps.
യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാനായിട്ട് അത്യധികമായിരിക്കുന്ന ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ കാൽച്ചുവടുകൾ നിങ്ങളെ
കാണിക്കുന്നു.
നമുക്ക് മുൻപേ നടന്നുപോയ യേശുവിന്റെ കാൽച്ചുവടുകൾ നിങ്ങൾ വ്യക്തമായി കാണുന്നില്ലെന്ന് വരികിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ആ വഴിയെ പോകുവാനുള്ള ആഗ്രഹത്തിന്റെ കുറവ് മാത്രമാണ്.
Most people have a great longing to be blessed by God. That's all.
അനേകരെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ.
I have a far greater longing to follow Jesus than to be blessed by him.
എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഗ്രഹിക്കണം എന്നുള്ളതിനേക്കാൾ 10 മടങ്ങ് യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ നടന്നവനെ അനുഗമിക്കണം എന്നുള്ള ആഗ്രഹം.
I think God has blessed me more than enough. I don't need any more.
ഞാൻ ഹൃദയപൂർവ്വം ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, ആ വിഷയത്തിൽ അധികം കർത്താവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്.
But I haven't followed enough. That's what I've got to now fill up.
എന്നാൽ യേശുവിനെ അനുഗമിക്കേണ്ടും വിധം ഞാൻ അനുഗമിച്ചിട്ടില്ല. അവിടെയാണ് എനിക്ക് കുറവുള്ളത് എന്റെ ഹൃദയത്തിന്റെ വാഞ്ച.
I want to say to all of you, I believe you have been blessed far more than you deserve.
ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ആവശ്യത്തിലധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ
കാണുന്നില്ലെന്നേയുള്ളൂ.
എന്നാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കേണ്ട വിധത്തിൽ അവനെ അനുഗമിച്ചിട്ടില്ല. അവിടെയാണ്.
So what should you pray for the coming days? More blessing or more grace to follow in his footsteps?
അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ, അതോ കർത്താവിന്റെ കാൽ ചുവടുകളെ പിൻപറ്റി നടക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണോ? എന്തിനാണ് നാം
പ്രാർത്ഥിക്കുന്നത്?
നിങ്ങൾ അവനോട് പേര് പറഞ്ഞ് ചോദിച്ചില്ലെങ്കിലും നല്ലവനായിരിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങളെ തക്ക സമയത്ത് അനുഗ്രഹിച്ചുകൊള്ളും.
Throughout my life, 40 years, I've experienced God's blessing without even asking for it.
കഴിഞ്ഞ 40 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയുവാൻ കഴിയും, ഞാൻ ദൈവത്തോട് ചോദിക്കാതെ തന്നെ എന്റെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളിലും ദൈവം എന്നെ ധാരാളമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ
ഫോളോയിങ് ഈസ് മൈ ചോയ്സ്.
യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് എന്റെ തിരഞ്ഞെടുപ്പാണ്. എബ്രായലേഖനം 5:9 ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
We saw in verse 8 that learned is an education word.
ഇന്നലെ നാം കേൾക്കുകയുണ്ടായല്ലോ, പഠിച്ചു എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി അഭ്യസനവുമായി ബന്ധപ്പെട്ട പദമാണ്.
Now we are interested in learning knowledge.
നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കൂടുതൽ അറിവ് സംഭരിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം.
But it says here about Jesus that he learned obedience.
എന്നാൽ യേശുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ പഠനത്തിലൂടെ കൂടുതൽ അറിവ് സമ്പാദിക്കായിരുന്നില്ല, അവൻ പഠിച്ചത് അനുസരിക്കാനാണ്.
Adam went to the tree of knowledge.
ആദം നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിലേക്കാണ്
പോയത്. He could say that was a school of knowledge that Adam wanted to get a lot of education.
നമുക്ക് ഇങ്ങനെ പറയാം, ആദമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം അറിവ് ലഭിക്കുന്ന, അറിവ് സംഭരിക്കാൻ കഴിയുന്ന ഒരു സ്കൂളിലേക്ക് അവൻ പോയതുപോലെയായിരുന്നു ആ വൃക്ഷത്തിന്റെ ഫലം തിന്നത്.
You know the human race has now got two heads, Adam and Christ.
മനുഷ്യ വർഗത്തിന് മുഴുവനായിട്ടും രണ്ട് തലകളുണ്ട് എന്ന് നമുക്കറിയാം. അതായത് ഒന്ന് ആദമാണ്, അല്ല മറ്റേത് യേശു ക്രിസ്തുവാണ്.
And everybody in the world is under one of these two heads.
ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവരത് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ രണ്ട് തലകൾക്ക് കീഴിലാണ്. മനുഷ്യവർഗത്തിന് രണ്ടേ രണ്ട് തലകളെ സാധ്യമാകുള്ളൂ, ഒന്ന് ആദം അല്ലെങ്കിൽ. തുടങ്ങുവാൻ നാം എല്ലാവരും ആദമിന്റെ ആ തലയുടെ കീഴിലാണ് നാം എല്ലാം
ജനിച്ചത്.
ആദമിന്റെ ശിരസിന്റെ കീഴില് ആ ബന്ധത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ആ തല, യേശുവാകുന്ന തലയുടെ കീഴിലേക്ക് വരുവാൻ ബോധപൂർവം നാം ഒരു ദിവസം ഒരു തിരഞ്ഞെടുപ്പ്
നടത്തേണ്ടിയിരിക്കും.
അങ്ങനെ യേശുവിന്റെ കർത്താവാകുന്ന തലയുടെ കീഴിലേക്ക് വരുവാൻ ബോധപൂർവം തിരഞ്ഞെടുപ്പ് നടത്താത്ത എല്ലാവരും അവരൊരു തിരഞ്ഞെടുപ്പ് നടത്താതെ ആദാമിന്റെ
കീഴിലാണ്.
യേശു നിക്കോദിമോസിനോട് വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് അർത്ഥമാക്കിയത്.
You were under this headship, you were born under this, now you are born again under this.
യേശുവിന് പറയാനുള്ളത് ജന്മനാ തന്നെ ആദാമ്യ വർഗത്തിൽ നീ പിറന്നപ്പോൾ ആദാമാണ് നിന്റെ തല, എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തുവാകുന്ന തലയുടെ കീഴിലേക്ക് നീ വരേണ്ടതുണ്ട്.
You got to be born there.
അവിടെ നീ ജനിക്കേണ്ട ആവശ്യമുണ്ട്, അതാണ് പുതിയ ജനനം.
Adam chose to be in the school of knowledge.
ആദാം അറിവിന്റെ സ്കൂളിൽ അഭ്യസിക്കാൻ ആഗ്രഹിച്ചു.
Jesus chose the school of obedience to his father.
തന്റെ പിതാവിനോടുള്ള അനുസരണമാകുന്ന സ്കൂളിലാണ് യേശു വിദ്യ അഭ്യസിക്കുവാൻ തിരഞ്ഞെടുത്തത്.
I want to ask you, which school are you in?
രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വ്യക്തിപരമായി, ഈ രണ്ടിൽ ഏത് സ്കൂളിലാണ് ഇപ്പോൾ നിങ്ങൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്?
Adam did not go to a school to study how to do evil to other people.
മറ്റുള്ളവർക്ക് തിന്മ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയല്ല ആദാം ആ സ്കൂളിൽ പോയത്.
It was not a school of terrorism.
അത് തീവ്രവാദം അങ്ങനെയുള്ള കാര്യങ്ങൾ അഭ്യസിപ്പിക്കുന്ന സ്കൂളല്ല.
It was a good school, a school of knowledge of good and evil.
അതൊരു നല്ല സ്കൂൾ തന്നെയായിരുന്നു, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്ന നിലയിൽ അറിവ് ലഭിക്കുന്ന ഒരു.
But Jesus went to a school of obedience.
എന്നാൽ യേശു പോയത് ആ സ്കൂളിലായിരുന്നില്ല, അവൻ അനുസരണത്തിന്റെ പാഠശാലയിലാണ് പോയത്.
And now we can test ourselves.
നമുക്ക് നമ്മെ കുറിച്ച് തന്നെ ശോധന ചെയ്യുവാൻ കഴിയും.
When you study the Bible, many of you have studied it for many years.
നിങ്ങൾ പലരും വർഷങ്ങളായി ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ,
do you study the Bible to get knowledge or do you study the Bible to obey God?
നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കൂടുതൽ ഈ വചനത്തെക്കുറിച്ച് അറിവ് ലഭിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇതിന്റെ താളുകൾ മറിക്കുന്നത്, അതോ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തോടുള്ള അനുസരണത്തിന്റെ പാഠങ്ങൾക്കാൻ വേണ്ടിയാണോ ഇത് നിങ്ങൾ തന്നെ ചോദിച്ചാൽ?
Many people who study the Bible in order to preach sermons in some meeting.
അനേകരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മീറ്റിംഗിൽ ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടിയാണ് അവർ ദൈവവചനം
വായിക്കുന്നത്.
ഒരിക്കൽ ഒരു പ്രസംഗത്തിന് ശേഷം ഒരാൾ എന്നോട് ചോദിച്ചു, സഹോദര, ഈ പ്രസംഗം തയ്യാറാക്കാൻ എത്ര സമയം എടുത്തു? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, 40 വർഷം
എടുക്കുന്നുണ്ട്.
തലയിൽ കൊണ്ടു നടക്കുന്ന കുറച്ച് അറിവ് കേൾവിക്കാരോട് പറയുന്ന കാര്യമാണെന്ന് വരികില് അധിക സമയമൊന്നും വേണ്ട. ഒരു ശനിയാഴ്ച വൈകിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ചെലവഴിച്ചാൽ
മതിയാവും.
അത് അറിവിന്റെ സ്കൂളാണ്, വൃക്ഷത്തിന്റെ ഫലമാണ്.
There are people who are eager to get messages from different places, from tapes and books and meetings, because they want to go and preach it somewhere.
சில ஆளுகളുണ്ട് ஏது நல்ல மீட்டிங் வந்தாலும் அവിടെ போய் പ്രസംഗം കേൾക്കണം. പ്രസംഗങ്ങളുടെ ടേപ്പുകൾ വാങ്ങിക്കും, പുസ്തകങ്ങൾ വാങ്ങിക്കും, അവർക്ക് മറ്റുള്ളവരോട് പറയുവാൻ പങ്കിടുവാനായിട്ട് പുതിയ ആശയങ്ങൾ.
Only interest is knowledge and there is no hope for them.
അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദൈവവചന സംബന്ധമാണെങ്കിൽ തന്നെയും അറിവ് വർദ്ധിപ്പിക്കണമെന്നേ ഉള്ളൂ. അവരെ കുറിച്ച് ഒരു ആശയ്ക്ക് വകയില്ല.
Jesus didn't go around looking for points for sermons.
യേശു ഭൂമിയിലായിരുന്ന കാലത്ത് തനിക്ക് പുരുഷാരത്തോട് സംസാരിക്കാനായിട്ട് പോയിന്റുകൾ കിട്ടാൻ, പ്രസംഗങ്ങൾ കേൾക്കാൻ യേശു പോയിരുന്നില്ല. യേശു പ്രസംഗിച്ച പ്രസംഗങ്ങൾ വെച്ച് ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന പ്രസംഗമാണല്ലോ തന്റെ ഗ്രീനോ
ഭാഷണം.
ആ പ്രസംഗം, ആ നീണ്ട പ്രസംഗത്തിനായിട്ട് യേശു എത്ര നാളത്തെ തയ്യാറെടുപ്പ് നടത്തി?
30 years.
30 വർഷം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രസംഗം യേശു തയ്യാറാക്കിയത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ നിന്നാണ് യേശു പറഞ്ഞത്.
ബിക്കോസ് ഹി വെന്റ് ടു ദ സ്കൂൾ ഓഫ് ഒബീഡിയൻസ്.
അനുസരണത്തിന്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്ന യേശുവിന് അനുസരിച്ച കാര്യങ്ങളാണ് സംസാരിക്കാൻ.
ഹൗ മെനി ഓഫ് യു ഗോ ടു ദ സ്ക്രിപ്റ്റേഴ്സ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് യു ഹാവ് ടു ഒബേ.
കർത്താവേ, അനുസരിക്കുവാൻ ഇനി എന്താണ് ബാക്കിയുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് തിരുവചനം തുറക്കുന്ന എത്ര പേരുണ്ട്?
ഹൗ മെനി ഗോ ടു ദ സ്ക്രിപ്റ്റേഴ്സ്? You know, like the psalmist said, Lord, your word, your commandments are better than fine gold.
സംഗീതത്തിന്റെ കാരണവരുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, കർത്താവേ, നിന്റെ ന്യായവിധികൾ തങ്കത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് ആ മനോഭാവത്തോടെ തിരുവചനത്തിലേക്ക് തിരിയുന്ന എത്ര പേരുണ്ട്?
You know, these gold mines, people dig sometimes thousands of feet into the ground to get gold out from there.
സ്വർണ്ണഖനികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആയിരക്കണക്കിന് അടി ഭൂമിയുടെ താഴേക്ക് കുഴിച്ച് എന്നാണ് സ്വർണത്തിന്റെ അയിര് ലഭിക്കുന്നത്.
And if we believe that God's word is more precious than gold, we will dig into it to find out, Lord, what is there that I still have not obeyed?
ദൈവത്തിന്റെ വചനം മേത്രമായ തങ്കത്തെക്കാളും മെച്ചമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഉപരിതലത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയില്ല. ആഴത്തിലേക്ക് കുഴിച്ച് എന്ന് കർത്താവേ, ഞാൻ ഇനിയും അനുസരിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് അന്വേഷിച്ച് നിങ്ങളത് കണ്ടെത്തും.
Many years ago I said to God,
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു,
ലോർഡ്, ബിഫോർ ഐ ലീവ് ദിസ് എർത്ത്,
ഈ ഭൂമിയിലെ എന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ്,
ഐ വാണ്ട് ടു ഒബേ എവറി കമാൻഡ്മെന്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ സ്ക്രിപ്ചർ.
ദൈവത്തിന്റെ വചനത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും എനിക്ക് അനുസരിക്കണം.
ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ വിത്ത് വൺ കമാൻഡ്മെന്റ് നോട്ട് ഒബേ.
ഈ വചനത്തിൽ നീ നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയെങ്കിലും അനുസരിക്കാത്തവനായി ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മരിക്കുന്നതിന് മുൻപ്,
ഐ വാണ്ട് ടു ഫോളോ ഇൻ ജീസസ് ഫുട്സ്റ്റെപ്സ് ആസ് മച്ച് ആസ് ഈസ് ഹ്യൂമൻലി പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീയിങ്.
മാനുഷികമായ നിലയിൽ സാധ്യമാകുന്നിടത്തോളം എന്റെ ഭൂമിയിലെ ജീവിതം കൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റണം. ഇതാണ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം.
ഐ ഗിവ് യു മൈ വേർഡ് ലോർഡ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മണി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഓണർ ഇൻ ദ വേൾഡ് ഓർ ദ ക്രിസ്ത്യൻ വേൾഡ് ഓർ എനി ഓഫ് ദീസ് തിങ്സ്.
കർത്താവ്, ലോകത്തിന്റെ ധനമോ ലോകത്തിന്റെ മാനമോ ക്രൈസ്തവ ലോകത്തിന്റെ പ്രശസ്തിയോ ഇതൊന്നുമല്ല ഞാൻ അന്വേഷിക്കുന്നതെന്നുള്ളതിന് ഞാൻ നിനക്ക് വാക്കുതരുന്ന
കർത്താവേ,
ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് അവിടുന്ന് നൽകിയാൽ അതിന് എന്ത് വിലയും നൽകുവാൻ ഞാൻ ഒരുക്കമാണ്.
ഒബേ എവറി കമാൻഡ്മെന്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ബിഫോർ ഐ ഡൈ.
എന്റെ അന്ത്യശ്വാസത്തിന് മുൻപേ നിന്റെ വചനത്തിലുള്ള ഓരോ കൽപ്പനയും അനുസരിക്കുവാൻ എനിക്ക് ശക്തി നൽകണം.
And help me to follow in Jesus' footsteps as far as possible.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏതളവിൽ സാധ്യമാണോ അതിന്റെ പരമാവധി ആ ചുവടുകളെ പിൻപറ്റുവാൻ എനിക്ക് ശക്തി നൽകണം.
Lot of people think this life of obedience is a gloomy, miserable life.
അനേകർ ധരിക്കുന്നത് അനുസരണത്തിന്റെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ തികച്ചും മുഷിപ്പൻ, വളരെ വിരസമായ ജീവിതമാണെന്നാണ്.
It's false. That's a lie of the devil.
അത് പിശാച് പരത്തിയിരിക്കുന്ന ഒരു പോസ്റ്റ്കാർഡെന്ന് രാവിലെ ഞാൻ
പ്രസ്താവിച്ചു.
നിങ്ങൾക്കറിയാമോ, മനുഷ്യ രാശിയിൽ ജന്മമെടുത്ത വേറൊരുവനും യേശുവിനെ പോലെ സന്തോഷഭരിതനായി
ജീവിച്ചിരുന്നില്ല.
ഇത്രയധികം കഷ്ടതയും ദുഃഖവും നിറഞ്ഞ ഒരു ലോകത്തിൽ എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയുമായി നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുകയില്ല. അതല്ല സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ തന്റെ ഉള്ളിൽ ഒരിക്കലും വറ്റിപ്പോകാത്ത ആനന്ദത്തിന്റെ ഉറവയുണ്ടായി.
ബിക്കോസ് ഹി ഒബേയ്ഡ് ദ ഫാദർ.
തന്റെ പിതാവിനെ സകലത്തിലും അനുസരിച്ചതുകൊണ്ട് അവന് ലഭിച്ച സന്തോഷം.
എവറി ടൈം ഹി ഒബേയ്ഡ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഗ്ലാസ് ഗെറ്റിംഗ് ഫിൽഡ് അപ്പ്. ഫൈനലി ഹി ഹാഡ് ഫിനിഷ്ഡ് എവറിതിംഗ്.
ഓരോ സമയത്തും യേശുവിന്റെ ജീവിതത്തിൽ പിതാവിനോടുള്ള അനുസരണത്തിന്റെ ചുവടുകൾ വെച്ചപ്പോൾ ഗ്ലാസിൽ വെള്ളം നിറഞ്ഞ് നിറഞ്ഞ് വർദ്ധിച്ച് ഒരു ദിവസം അത് കവിഞ്ഞൊഴുകി.
ഫോർ എക്സാമ്പിൾ ഹി ഹാഡ് ടു ലവ് ഹിസ് എനിമീസ്.
തന്റെ ശത്രുക്കളെ സ്നേഹിക്കുന്ന വിഷയം വന്നപ്പോൾ
ഹി ഒബേയ്ഡ് ദാറ്റ്.
അവിടെയും പിതാവിന്റെ മുൻപിൽ അനുസരണത്തോടെ തലകുനിച്ച പുത്രൻ തന്നെ ശവിക്കുന്നവരെ അനുഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ പിതാവിന്റെ ഇഷ്ടവും അവൻ അനുസരിച്ചു.
എവ്രിതിങ്
എല്ലാം അനുസരണത്തിന്റെ
ചുവടുകളായിരുന്നു.
തെറ്റായ നിലയിൽ ആരോപണങ്ങൾ അവന്റെ നേരെ വന്നപ്പോൾ വായടച്ചവൻ മിണ്ടാതിരിക്കേണ്ടി വന്നു. അവൻ
നിശബ്ദനായിരുന്നു.
യഹൂദന്മാർ അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിച്ചപ്പോൾ അവന് ഓടിപ്പോകേണ്ടി വന്നു. കാരണം മനുഷ്യരുടെ പാദശ്രൂഷ ചെയ്യുവാൻ ദാസനാകുവാൻ വന്നവനായിരുന്നു അവൻ. അതായിരുന്നു പിതാവിനോടുള്ള
അനുസരണം.
അങ്ങനെയുള്ള അനുസരണത്തിന്റെ ചൂടിലൂടെ ഈ ജീവിതമാകുന്ന ഗ്ലാസ് നിറഞ്ഞ് നിറഞ്ഞു
വന്നു.
കോളേജിൽ ഉപരിപഠനത്തിന് ശേഷം ഒരു ഉന്നത ബിരുദം ലഭിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ അനുസരണ പാഠശാലയിൽ അവന്റെ അഭ്യസനം തികഞ്ഞു. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
Now Jesus has become a professor in the same school of obedience to those who joined that school.
ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്ന അത്ഭുതകരമായിരിക്കുന്ന സത്യം ഇതാണ്. അനുസരണത്തിന്റെ പാഠശാലയിൽ, സർവകലാശാലയില് തികച്ചും വിശ്വസ്തതയോടെ അനുസരണം പഠിച്ച് അവിടെ ഒരു പ്രൊഫസറായി തീർന്നതിന് ശേഷം അതേ സ്കൂളിൽ പഠിക്കുവാൻ ചേരുന്ന എല്ലാവരെയും അഭ്യസിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവനായി ഇന്ന് യേശു തീർന്നിരിക്കുന്നു.
To do what? To lead them along the same path of obedience that he went through for 33 years on earth.
ഭൂമിയിലെ 33 വർഷക്കാലം താൻ നടന്നുപോയ അനുസരണത്തിന്റെ അതേ പാതയിൽ അനുസരണം പഠിക്കുവാനായി ചേർന്നവരെ സഹായിക്കാനായിട്ട് അവൻ ഇന്നൊരു അധ്യാപകനാണ്.
Where do I find that?
അവിടെ ഞാൻ എന്താണ് ഞാൻ എവിടെയാണ് അത് കാണുന്നത്?
That is a paraphrase of verse 9.
എബ്രായർ 5:9 ഒൻപതാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ വാക്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിശദീകരണം. അതാണ്,
having completed his own education,
അനുസരണം പഠിച്ച് തികഞ്ഞവനായിട്ട്,
he has now become to all those who obey him or those who join the school of obedience the source of eternal salvation.
യേശു തന്നെ അനുസരണം പഠിച്ച് തികഞ്ഞവനായതിനു ശേഷം, ഒരു പ്രൊഫസറായതിനു ശേഷം, തന്നെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നിത്യ രക്ഷ നൽകുവാൻ അവൻ കാരണഭൂതനായി. യേശുവിനെ അനുസരിപ്പാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? അനുസരണത്തിന്റെ പാഠശാലയിൽ ചേരുന്നവരല്ലേ?
If a person joins an art school, I know that fellow is interested in art.
കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഒരാൾ ചേർന്നു കഴിഞ്ഞാൽ അവന്റെ താല്പര്യം അവൻ കലകളിൽ നൈപുണ്യമുള്ളവനാകണമെന്നാണ്
വ്യക്തമാണ്.
സംഗീതം അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ചേരുന്ന ഒരാളിന്റെ താല്പര്യം മറ്റെന്താണ്? നാടകം അഭ്യസിപ്പിക്കുന്ന ഇടത്ത് പോകുന്ന ഒരാള് തീർച്ചയായും ആ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ടാണല്ലോ
പോകുന്നത്.
അറിവ് വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന ഒരു പഠനശാലയിൽ പോകുന്ന ആളിന്റെ ലക്ഷ്യം അത്
തന്നെയാണ്.
അനുസരണം പഠിപ്പിക്കുന്ന സ്കൂളിൽ ചേരുന്ന ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുവാൻ
താല്പര്യപ്പെടുന്നവനാണ്.
ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, നിങ്ങളിൽ എത്ര പേർ ദൈവത്തിന്റെ അനുസരണം പഠിപ്പിക്കുന്ന സ്കൂളിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ
ചെയ്തിട്ടുണ്ട്? Are you getting promoted every year or failing in the same class?
നിങ്ങളിൽ ചിലരെ ആ സ്കൂളിൽ ചേർന്നവരായിരിക്കാം. എന്നാൽ നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ, ഓരോ വർഷം കഴിയുന്തോറും നിങ്ങൾ ക്ലാസ് കയറ്റം കിട്ടുന്നുണ്ടോ, അതോ പരീക്ഷയിൽ തോറ്റ പഴയ ക്ലാസ്സിലും ബെഞ്ചിലും തന്നെ ഇരിക്കുകയാണോ? ചില സന്ദർഭങ്ങളുണ്ട്, ഞാനൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ ഭാര്യ അവിടെ ഉണ്ടായിരിക്കില്ല, വെളിയിൽ എവിടെയെങ്കിലും പോയിരിക്കുകയായിരിക്കും, വീടിലാകെ ഒരു ശൂന്യത.
She's maybe visiting some other town.
ഒരുപക്ഷെങ്കിൽ വേറെ ആരെങ്കിലും മറ്റൊരിടത്ത് സന്ദർശിക്കുകയായിരിക്കാം.
There's nothing left for me in that house. I don't care how big the house.
വീട് വലുതായിരിക്കാം, ധാരാളം വസ്തുക്കൾ അവിടെ ഉണ്ടായിരിക്കാം, എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ ഇല്ലെങ്കിൽ വീട് എനിക്ക്
ശൂന്യമാണ്.
എന്റെ വീട് എനിക്കൊരു ഭവനമാക്കി തീർത്ത എന്റെ ഭാര്യ, ആ വ്യക്തി അവിടെ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ വീടിന് അതേ നിലയിൽ ഞാൻ ചോദിക്കട്ടെ സഹോദരി സഹോദരന്മാരെ, യേശുവിനെ കുറിച്ച് അവനില്ലാത്ത ഇടം നിങ്ങൾക്ക് ശൂന്യത അനുഭവപ്പെടുന്നിടമാണോ?
യു നോ വാട്ട് വി ആർ ആക്ച്വലി പ്രീച്ചിങ് ഇൻ ദ ഗോസ്പൽ.
സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വാസ്തവത്തിൽ നാം എന്താണ് പ്രസംഗിക്കുന്നത്?
യു കാൻ ഹാവ് ടു ഹെവൻസ്.
നിങ്ങൾക്ക് രണ്ട് സ്വർഗം ലഭ്യമാകും എന്നാണ്.
വൺ ഹിയർ ഓൺ എർത്ത്, അനദർ വൺ ആഫ്റ്റർ യു ഡൈ.
ഒന്ന് ഭൂമിയിലെ ജീവിതത്തിൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയുന്നതാണ്, മറ്റൊന്ന് ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യതയിൽ ലഭിക്കാം.
ലോട്ട് ഓഫ് പീപ്പിൾ ദേർ ലൈഫ് ഓൺ എർത്ത് ഈസ് എ ഹെൽ, ദേ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഹെവൻ വിച്ച് ഈസ് ഗോണ്ട് കം ഔട്ട്.
അനേകരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ജീവിതത്തിന്റെ നാളുകൾ തികഞ്ഞ നരകമാണ്, മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. കർത്താവേ, ഈ നശിച്ച ഒരു ലോകം, അരിഷ്ടതയും ദുഃഖവും നിറഞ്ഞ ലോകം, ഇത് എത്രയും വേഗം ഇവിടെ നിങ്ങൾ പോയാൽ മതി എന്നാണ് അനേകർ പ്രാർത്ഥിക്കുന്നത്. എന്നാ ഞാൻ പറയട്ടെ, ഈ അരിഷ്ടത നിറഞ്ഞ ലോകത്തിൽ യേശുവിനോട് കൂടെ
നാം,
കർത്താവ് പറയുകയാണെന്നിരിക്കട്ടെ, ചില കാര്യങ്ങൾ കൂടെ ഭൂമിയിൽ നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യുവാനുണ്ട്.
I said, Lord, I don't want to leave this earth. I hate it, but I don't want to leave it because you've got some work for me to do.
ഈ ലോകത്തോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടില്ല കേട്ടോ. ലോകത്തെ ഞാൻ വെറുക്കുമ്പോൾ തന്നെ എന്റെ കർത്താവിനെ കുറിച്ച് കുറെ നാളോടെ ഇവിടെ ഇരുന്ന് കർത്താവിന്റെ വേല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്.
You can have a heaven on earth.
നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടാവുക
സാധ്യമാണ്.
നിങ്ങളുടെ ഹൃദയത്തിലാണ് പ്രാഥമികമായും ആ സ്വർഗം വരുന്നത്.
And then,
അതിനുശേഷം,
if your wife also cooperates in your home,
നിങ്ങളുടെ ഭാര്യ കൂടെ ഈ വിഷയത്തിൽ നിങ്ങളോട് സഹകരിക്കുന്നവളാണെങ്കിൽ നിന്റെ ഭവനത്തിലും നിനക്കൊരു സ്വർഗം ലഭ്യമാണ്.
And if you come into fellowship with a church where people take up the cross every day, you'll have a heaven in that church also.
ഈ സ്വർഗം നിന്റെ വീട്ടിൽ മാത്രം അവസാനിക്കുന്നതല്ല, നാൾതോറും തന്നെത്താൻ നിഷേധിച്ച് ക്രൂശ് എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ഒരു സഭയിൽ, ഒരു കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വരുവാൻ ഭാഗ്യമുണ്ടായാൽ ദൈവത്തിന്റെ സഭ നിങ്ങൾക്കൊരു സ്വർഗമായി തീരും.
യു ഷുഡ് നോട്ട് ചൂസ് to go to any church just because your parents went there.
നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരു പ്രത്യേക സഭയിൽ പോയിരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ പോകുവാൻ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തരുത്.
I don't go to the church that my father or grandfather or great grandfather went to.
എന്റെ പിതാവോ എന്റെ വല്യപ്പച്ചനോ വല്യ വല്യപ്പച്ചനോ പോയിരുന്ന ഒരു പള്ളിയിലല്ല ഞാൻ പോകുന്നത്.
I saw a church where people take up the cross today.
സഭ എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർത്തമാനകാലത്ത് ക്രൂശ് എടുക്കുവാൻ മനസ്സുള്ളവരുടെ കൂട്ടമാണ്.
Not where people sing well or play musical instruments well.
മനോഹരമായി പാടുകയും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടമല്ല.
Not even where people preach well.
വളരെ നല്ല പ്രസംഗങ്ങൾ കേൾക്കുവാൻ കഴിയുന്നിടവും അല്ല ദൈവത്തിന്റെ സഭ.
Politicians preach well. You may end up with the politicians there.
പല രാഷ്ട്രീയ നേതാക്കന്മാരും എത്ര നന്നായിട്ട് പ്രസംഗിക്കുന്നവരാണ്, അങ്ങനെയുള്ള പ്രസംഗകരുടെ ഇടമായി സഭ
തീരാം.
ക്രൂശിന്റെ മാർഗത്തിൽ യേശുവിന്റെ കാഴ്ചകളെ അനുഗമിക്കുന്നവർ ഉള്ള ഒരിടം, അങ്ങനെ ഒരു സഭയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I can testify that I have tasted something of heaven in the church I attend in Bangalore for many years.
എനിക്ക് ഹൃദയത്തിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ കഴിയും, അനേക വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിൽ സ്വർഗത്തിന്റെ ഒരു ചെറിയ രുചി എനിക്ക് നൽകുന്ന ഒരു അനുഗ്രഹീതമായ സഭയുടെ ഭാഗമായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു.
Fellowship that God's given me with simple brothers is the closest to heaven I have seen on the earth.
അവിടെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരന്മാരായിരിക്കുന്നവർ, അവർ വളരെ ലളിത ജീവിതമുള്ളവരാണ്, എന്നാൽ അവരുമായിട്ടുള്ള കൂട്ടായ്മ സ്വർഗത്തിന്റെ ഒരു അഭിരുചി എനിക്ക് നൽകിയിട്ടുണ്ട്.
They are not great preachers, they can't preach like me, but they've got good heart.
അവർ പലരും വലിയ പ്രസംഗരൊന്നുമല്ല, എന്നെ പോലെ പ്രസംഗിക്കാൻ കഴിയുന്നവർ വളരെ ചുരുക്കം, എന്നാൽ അവർക്കൊരു നല്ല ഹൃദയമുണ്ട്, അവർ കർത്താവിനെ
സ്നേഹിക്കുന്നവരാണ്.
പലരും നന്നായിട്ട് പാടുവാൻ ട്യൂണൊന്നും ഉള്ളവരല്ല, പലരും താളം തെറ്റിച്ചൊക്കെ പാടുന്നവരാണ്, എന്നാൽ നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ മറ്റെന്താണ്?
Do you send your children to the same school that your grandfather went to?
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വല്യപ്പച്ചനൊക്കെ പോയ അതേ സ്കൂളിൽ തന്നെയാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ വിടുന്നത്? അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.
Would you take your wife to the same hospital that your grandfather was taken to when he was sick?
നിങ്ങളുടെ വല്യപ്പച്ചൻ രോഗിയായിരുന്ന സമയത്ത് അന്ന് വല്യപ്പച്ചനെ കൊണ്ടുപോയി അതേ ആശുപത്രിയിലാണോ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും രോഗം ബാധിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്.
യു ഡോണ്ട് ഹാവ് എനി ലോയൽറ്റി ടു യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് സ്കൂൾ ഓർ യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് ഹോസ്പിറ്റൽ.
നിങ്ങളുടെ വല്യപ്പച്ചന്റെ സ്കൂളോ വല്യപ്പച്ചൻ രോഗിയായിട്ട് പോയ ആശുപത്രിയോടോ അങ്ങനെ ഒരു വലിയ കടപ്പാടോ വിശ്വസ്തതയോ ഒന്നും നിങ്ങൾ ആരും നിങ്ങൾ കാണിക്കാറില്ല.
വൈ?
എന്തുകൊണ്ടാണ്?
ബിക്കോസ് ദേർ ആർ ബെറ്റർ സ്കൂൾസ് ആൻഡ് ബെറ്റർ ഹോസ്പിറ്റൽസ് ടുഡേ.
കാരണം വളരെ ലളിതമാണ്. അവരുടെ കാലഘട്ടത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സ്കൂളുകൾ മെച്ചപ്പെട്ട ആശുപത്രികൾ ഇന്ന് നമുക്ക്
ലഭ്യമാണ്.
വല്യപ്പച്ചന്മാര് ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ലഭ്യമായിരുന്ന നല്ല സ്കൂള് നല്ല ഹോസ്പിറ്റല് അവിടെ അവർ പോയി.
That was right for them.
അവരെ സംബന്ധിച്ചിടത്തോളം അതേ സാധ്യമായിരുന്നുള്ളൂ.
You know it's not right for you.
എന്നാൽ ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നിങ്ങൾ അത് ചെയ്താൽ ശരിയാകില്ല എന്ന്.
Why don't we follow the same principle when it comes to a church?
ഒരു സഭ തിരഞ്ഞെടുക്കുന്ന കാര്യം വരുമ്പോൾ അതേ പ്രമാണം അനുസരിക്കാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു? വല്യപ്പച്ചനും വലിയ വല്യപ്പച്ചനും ഒക്കെ പോയ പള്ളി മാത്രമേ സഭയിലെ പോകത്തുള്ളൂ എന്ന് നാം നിർബന്ധം
പിടിക്കുന്നത്.
അതിന് യഥാർത്ഥ കാരണം ഞാൻ പറയാം. സത്യമാണ് അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി.
യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി എഡ്യൂക്കേഷൻ ഓഫ് യുവർ ചിൽഡ്രൻ.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും വളരെ
താല്പര്യം.
അതുകൊണ്ട് ഏറ്റവും നല്ല സ്കൂളിൽ അവരെ വിടണമെന്ന് നിങ്ങൾക്ക്
നിർബന്ധമാണ്.
നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ അത്യന്തം തൽപരരാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല വൈദ്യസഹായം തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്.
You are not interested in your spiritual life or your walk with God. That's why it doesn't bother you which church you go to.
എന്നാൽ നിങ്ങൾ ദൈവത്തോട് നടക്കുന്ന നടപ്പോ നിങ്ങളുടെ ആത്മീകമായിരിക്കുന്ന നിലപാടോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിന്റെ അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു നിലപാടെടുക്കാത്തത്.
Now don't get offended with what I say.
ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും ഇടറി നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല.
A good doctor will tell you the truth of what the x-ray report says even if it is painful.
വേദനാജനകമാണെങ്കിലും എക്സ്റേ ഫിലിമിൽ കാണിക്കുന്നതായിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ രോഗവിവരം ഒരു നല്ല ഡോക്ടർ മടിച്ചാണെങ്കിലും പറയും.
യൂസ്ലെസ് ഡോക്ടർ ഹു ഡസ് നോട്ട് നോ ഹിസ് ജോബ് കനോട്ട് ഡയഗ്നോസ് യുവർ ഡിസീസ് വിൽ പാറ്റ് യു ഓൺ ദ ബാക്ക് ആൻഡ് സേ എവരിതിങ് ഈസ് ഓൾറൈറ്റ് ഈവൻ ഇൻ യുവർ സിക്ക് ആൻഡ് ഡൈ.
നിങ്ങളുടെ രോഗനിർണയം നടത്തുവാൻ വൈദഗ്ധ്യമില്ലാത്ത ഒരു മൂന്നാംകിട ഡോക്ടർ ആണെങ്കിലുണ്ടല്ലോ, തോളത്ത് തട്ടിയിട്ട് പറയും സാരമില്ലെന്ന്, എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു.
ബട്ട് ഹി വിൽ കളക്ട് ഹിസ് ഫീസ്.
എന്നാൽ ആ ഡോക്ടർ ആണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ഫീസ് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കിയില്ല.
പ്രീച്ചേഴ്സ് ആർ ലൈക് ദാറ്റ് ടു.
ഇന്നത്തെ പല പ്രസംഗരും അതുപോലെയാണ്.
ദേർ ആർ പ്രീച്ചേഴ്സ് ഹു വിൽ പാറ്റ് യു ഓൺ യുവർ ബാക്ക് കളക്ട് ദേർ ഫീസ് ആൻഡ് സെൻഡ് യു ഹോം ടു ഡൈ.
പല പ്രസംഗകരും നിങ്ങളുടെ പുറത്ത് തട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവരുടെ ഫീസും ശേഖരിച്ച് വീട്ടിൽ പോയി മരിക്കാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നവരാണ്.
I am a servant of God and I don't have to please you.
ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു ദാസനാകിയാൽ എനിക്ക് ഭംഗി വാക്ക് പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല.
I love you too much to pat you on your back and send you on your way when something is wrong with you.
എന്തെങ്കിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സാരമായ തകരാറുള്ളപ്പോൾ അത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറത്ത് തലോടി നിങ്ങളുടെ വീട്ടിലേക്ക് വിടുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തവനല്ല, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിലാണ് ഈ സത്യം ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നത്.
I have often said that I have punished my children so much because I wanted them to grow up right.
എന്റെ കുഞ്ഞുങ്ങൾ പലരെയും ഞാൻ പല സമയത്ത് വളരെ കഠിനമായിട്ട് ശിക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ താല്പര്യം ഒന്ന് മാത്രമായിരുന്നു, അവർ നല്ല നിലയിൽ നന്നായിട്ട് വളർന്നു വരണം.
Because the Bible says foolishness is bound up in the heart of a child but the rod of correction will drive it far from him.
ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ബാലന്റെ ഹൃദയത്തോടെ തിന്മ പറ്റിച്ചേർന്നിരിക്കുന്നു, എന്നാൽ ശാസനയുടെ വടി അവന്റെ തിന്മയെ നീക്കിക്കളയുന്നുവെന്ന്.
And by the grace of God they are all born again and baptized and following the Lord.
കർത്താവിന്റെ കൃപയാൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന മക്കൾ എല്ലാവരും തന്നെ വീണ്ടും ജന്മം പ്രാപിക്കുകയും വിശ്വാസനാനം സ്വീകരിക്കുകയും ദൈവത്തെ അനുസരിക്കുന്നവരായി ഇന്ന്
ജീവിക്കുകയും ചെയ്യും.
മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ഈ നിലയിൽ ഒരിക്കലും ശിക്ഷിക്കാൻ ഞാൻ ഒരുമ്പെട്ടിട്ടില്ല, കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമല്ല. ഞങ്ങൾ സഭകളില് ഇതേ പ്രമാണമനുസരിച്ചാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്.
I want to be like a spiritual father.
ഒരു ആത്മീക പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ
പറയാറുണ്ട്.
ജഡപ്രകാരമുള്ള എന്റെ മക്കളെ ഞാൻ ശിക്ഷിച്ചതുപോലെ തിരുത്തിയതുപോലെ ആത്മീയ സന്താനങ്ങളെയും വിവിധ സ്ഥലങ്ങളിൽ ദൈവസ്നേഹത്താൽ തിരുത്തുവാൻ ശ്രമിച്ചു.
So that you don't live a substandard carnal life but come to become the godly men and women that God wants you to be.
തികച്ചും ജഡീകമായി തരന്താണ് ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനിടയാകാതെ ദൈവത്തിന്റെ പുത്രി പുത്രന്മാർ എന്നുള്ള നിലയിൽ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം നിങ്ങളായി തീരേണ്ടതിനാണ് ഈ സ്നേഹത്തിന്റെ ശാസനകൾ പലപ്പോഴും പറയുന്നത്.
I would urge you have a great longing to progress in the school of obedience.
അനുസരണത്തിന്റെ ഈ പാഠശാലയിൽ വേഗത്തിൽ പഠിച്ച് ക്ലാസ് കയറ്റം കിട്ടി മുന്നേറുവാനുള്ള വലിയ വാഞ്ഛ നിങ്ങളുടെ ഹൃദയങ്ങളെ
ഭരിക്കുന്നു.
ഈ അനുസരണത്തിന്റെ പാതയിൽ വേദന നിങ്ങൾക്ക് വഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ബുദ്ധിമുട്ടരുത്.
Do you know what Paul means when he says I want to share the fellowship of Christ's suffering?
Paulus apostle ulda thingal ezhudiyittundallo Christuvinte kashta anubhavangalude kootayimayude oru pangu enikkundaagana.
Do you know what that means?
Paulusinte vaakkalile artham endaanennu ningal chindichittundo?
Let me show you a verse in Colossians chapter 1.
Kolosalekhana 1-am adhyayathile oru vaakyam njan ningale kaanikkam.
Verse 24.
24-am vaakyam.
Have you ever understood this verse?
ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കൊലോസ്യർ 1:24. ശ്രദ്ധാപൂർവം അതിപ്പോൾ നിങ്ങൾ വായിക്കുക.
I rejoice in my sufferings for your sake and in my flesh I do my share on behalf of his body which is the church in filling up what is lacking in Christ's affliction.
24-ാം വാക്യം വായിക്കുന്നു. പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നു. മാത്രമല്ല ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എന്താണ് കുറവുള്ളത്? അത് എന്റെ ജഡത്തിൽ സഭയാകുന്ന അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ അതിന് മറുപടി പറയാൻ
ശ്രമിക്കുക.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് നാം വായിച്ചല്ലോ, എന്താണ് അതിന്റെ അർത്ഥം?
Can you tell me what that is?
എന്താണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് പറയാമോ?
Didn't he say it is finished on the cross?
യേശു തന്നെ പറഞ്ഞില്ലേ സകലതും നിവൃത്തിയായി? യേശുവിനെയും എന്തെങ്കിലും കഷ്ടം പാപത്തിന് വേണ്ടി സഹിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ എന്തോ കുറവുള്ളതുപോലെ. അവന്റെ വാക്കുകളിലെ അർത്ഥം എന്താണ്? ഞാനതിപ്പോൾ വിശദീകരിക്കാം.
When Jesus was born on earth, we can say there was an empty glass there. Which had to be filled up with various obediences throughout his 33 years.
മറിയയുടെ മകനായിട്ട് നസറത്തിൽ യേശു ജനിച്ചപ്പോൾ തന്റെ ജീവിതം ഒഴിഞ്ഞ ഗ്ലാസ് പോലെയായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിൽ അനുസരണത്തിന്റെ ഓരോ അളവ് വർദ്ധിച്ച് ഈ ഗ്ലാസ് നിറയേണ്ട ആവശ്യമുണ്ടായി.
He obeyed his father and mother. He had never done that before.
ഭൂമിയിലെ തന്റെ മാതാപിതാക്കന്മാരെ അവൻ അനുസരിക്കുക വഴി മുൻപൊരിക്കലും ചെയ്യാത്ത അനുസരണത്തിന്റെ ഒരു അളവ് ഈ ഗ്ലാസിൽ നിറഞ്ഞു. അല്പം നിറവ് ലഭിച്ചു.
He forgave his brothers and sisters who teased him at home.
വീട്ടിൽ തന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്ന തന്റെ കൂടപ്പിറപ്പുകളോട് ക്ഷമിക്കുക വഴി അനുസരണത്തിന്റെ മറ്റൊരു അളവ് കൂടി അവൻ നിറച്ചു.
He worked hard as a carpenter and earned his living in an honest way. He had never done that in heaven.
നസറത്തിലെ തച്ചനായിട്ട് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി സ്വർഗത്തിൽ ഒരിക്കലും ചെയ്തില്ലാത്ത പ്രവൃത്തി ചെയ്ത് അനുസരിച്ച് അവൻ അല്പം കൂടെ ഈ ഗ്ലാസ് നിറച്ചു.
Like that, he completed everything.
ആ നിലയില് നാം വായിച്ചതുപോലെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി നിറവുള്ളവനായി പൂർത്തിയുള്ളവനായി നേരിടേണ്ട എല്ലാ പരീക്ഷകളെയും അവൻ നേരിട്ടു. ഒരു സമയത്ത് പോലും പാപം ചെയ്തില്ല. അനുസരണത്തിന്റെ എല്ലാ ചുവടുകളും പടികളും കടന്ന് അവൻ തികഞ്ഞവനായി. ഒടുവിൽ ക്രൂശിൽ കൈകളെ വിരിച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് അവസാനിപ്പിക്കുന്നു.
Now when I am born again,
ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ
God gives me a glass which is also empty.
എന്റെ ജീവിതത്തിൽ യേശുവിനെ ലഭിച്ചതുപോലെ ഒഴിഞ്ഞ ഗ്ലാസ് ദൈവം വെച്ച് നീട്ടുകയാണ്.
The same sufferings of Christ in which he learned obedience, now I have to fill up in my glass.
യേശുക്രിസ്തു ഏതൊരു പാഠശാലയിൽ അനുസരണം കഷ്ടങ്ങളിൽ കൂടെ അനുസരണം പഠിച്ച് വളർന്ന് തികഞ്ഞു, അതേ സ്കൂളിൽ എനിക്കും പഠിക്കേണ്ട ആവശ്യമുണ്ട്.
And that is the glass which Paul says is still something lacking. I have not yet finished it.
Ah, glassine മനസ്സിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അവിടെ എനിക്ക് എന്റെ സ്വന്തം ജീവിതത്തിൽ അനുസരണത്തിന്റെ ചില പടികൾ കൂടെ നിറയ്ക്കേണ്ട
ആവശ്യം.
യേശു പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും.
That means obey me.
ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കുക എന്നുള്ളതാണ്.
Don't just praise me, obey me.
ദൈവം പറയുന്നു, എന്നെ നിങ്ങൾ സ്തുതിക്കുക മാത്രം ചെയ്താൽ പോരാ, എന്നെ അനുസരിക്കുകയും വേണം.
We can praise God a lot, but this obedience glass may still be pretty empty in our life.
ദൈവത്തെ നാം വളരെ അധികം സ്തുതിക്കുന്നവരായിരിക്കുമ്പോഴും അനുസരണത്തിന്റെ ഈ ഗ്ലാസ് വളരെ വളരെ അധികം ഇനിയും നിറയ്ക്കാൻ ബാക്കിയുണ്ടാവും.
There are a lot of churches that say, "Oh, we have such wonderful praise and worship meetings."
പല സഭകളും അവരെക്കുറിച്ച് പ്രശംസയായി പറയാറുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സ്തുതിയും ആരാധനയുമാണെന്നറിയാമോ, ഒന്ന് വന്ന് കാണാനാണ് പറയുന്നത്.
It's like heaven.
സ്വർഗത്തിന്റെ ഒരു പതിപ്പാണ്.
We have wonderful messages.
അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളാണ് അവിടെ ഞങ്ങൾ കേൾക്കുന്നത്.
We have wonderful music.
ഞങ്ങളുടെ സംഗീതത്തെ കുറിച്ചാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട.
We have so many visiting preachers.
ധാരാളം സന്ദർശക പ്രസംഗകരുണ്ട്. ഒരാഴ്ചയും ആവർത്തന വിരസതയില്ല പുതിയ പുതിയ കാര്യങ്ങൾ.
But the important thing is how much of the sufferings of Christ are leading to obedience in your lives.
എന്നാൽ ദൈവം ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുറവ് അവിടെ ഉണ്ടാകാം. അനുസരണത്തിന്റെ ഗ്ലാസ് ഏതൊരളവ് വരെ നിറഞ്ഞിട്ടുണ്ട്.
The rock music people say they've got great music.
Rock music ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ള ഇടങ്ങളിൽ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ സംഗീതം ഉദാത്തമാണെന്ന്.
They make more noise there than in any Christian church.
ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയില് ഞായറാഴ്ച രാവിലെ കേൾക്കുന്നതിനേക്കാളും മനോഹരമായ ശബ്ദമുഖരിതമായ സംഗീതം റോക്ക് മ്യൂസിക് കൺസേർട്ടുകളിലുണ്ട്.
More instruments.
അവിടെ കൂടുതൽ സംഗീത ഉപകരണങ്ങളുണ്ട്.
And there are politicians who can hold people spellbound for 2 hours more than any Christian preacher.
രണ്ടു മണിക്കൂർ ശ്വാസം അടക്കി പിടിച്ച് അനേക ആയിരങ്ങൾ കേൾക്കുവാൻ കഴിവുള്ള ആ നിലയിലുള്ള രാഷ്ട്രീയ പ്രസംഗകർ നമ്മുടെ നാട്ടിലുണ്ട്.
But none of these people have obedience to God. That's the most important thing.
എന്നാൽ ഈ ഇടങ്ങളിൽ ഒന്നും ദൈവത്തോടുള്ള അനുസരണം എന്ന് പറയുന്ന വിഷയത്തിൽ മനസ്സ് വെച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം.
I want to be in a church where people obey God and take up the cross.
ദൈവത്തെ അനുസരിക്കുവാനുള്ള മനോഭാവത്തോടുകൂടി ക്രൂശ് എടുത്തുകൊണ്ട് ക്രൂശിന്റെ മാർഗത്തിൽ അനുസരണത്തിന്റെ മാർഗത്തിൽ പോകുന്ന ചുരുക്കം പേരെ ഉള്ളെങ്കിലും അവരോട് ഒരുമിച്ചുള്ള ഒരു സഭയാണ് എന്റെ തിരഞ്ഞെടുപ്പ്. അതാണ് ഭൂമിയിലെ സ്വർഗം.
സാധു സുന്ദർ സിംഗ് യൂസ്ഡ് ടു സേ, ദ ക്രോസ്, ദ വേ ഓഫ് ദ ക്രോസ് ഈസ് ഹെവൻ. ഇറ്റ്സ് നോട്ട് ഇൻ ഹെവൻ, ഇറ്റ്സ് നോട്ട് ഇൻ ദ ഫ്യൂച്ചർ.
ദൈവത്തിന്റെ ദാസനായിരുന്ന സാധു സുന്ദർ സിംഗ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്രൂശിന്റെ മാർഗം എന്ന് പറയുന്നത് തന്നെയാണ് സ്വർഗം.
Throughout the years, Satan has tried to prevent people from going the way of the cross.
കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പിശാച് അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ക്രിസ്തീയ വിശ്വാസികൾ ക്രൂശിന്റെ മാർഗത്തിൽ പോകരുത്, അവരെ എങ്ങനെയെങ്കിലും തടയുക.
He does not lead them always into sin.
മിക്കപ്പോഴും അവരെ നേരെ പാപത്തിലേക്ക് കൊണ്ടുപോയി വഴിതെറ്റിച്ചല്ല പിശാച്
ജയിക്കുന്നത്. He leads them into something which is less than the best.
ദൈവത്തിന്റെ ഏറ്റവും മെച്ചമായതിൽ നിന്നും താണ എന്തിലെങ്കിലും തൃപ്തിപ്പെടുമാറ് ദൈവത്തിന്റെ ജനത്തെ അല്പം വഴിതെറ്റിച്ചാണ് പിശാച് ലക്ഷ്യം
നേടുന്നത്.
മിക്കപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും മെച്ചമായതായിരിക്കില്ലെന്നേ
ഉള്ളൂ.
അതുകൊണ്ട് തന്നെ കൊലോസ് ലേഖനം 1:24 പൗലോസ് പറയുക,
ഐ ആം ഡൂയിങ് മൈ ഷെയർ ഇൻ മൈ ഗ്ലാസ് ടു ഫിൽ അപ്പ് What is lacking of Christ's afflictions in my life?
Paulos thana sonda jeevitham devathinu munnulla thana sonda jeevitham eduthukondu parayana ende jeevitham aagunna ee glassil Yesu Christuvinte kashtanubhavangal ennu parnjal avante anusaranathilulla kashtangalude kuravendundo adu nirakkuvan njan shramichukondirikkana.
That is why Paul was eager to find out what all God wanted him to obey.
അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ ദാസൻ നിരന്തരം മനസ്സ് വെച്ചിരുന്നു, ദൈവം എന്തൊക്കെ അനുസരിക്കുവാൻ ഇനിയും തന്റെ ജീവിതത്തിൽ പറയുന്നുണ്ടോ കേൾക്കുവാൻ കാതുകോർപ്പിച്ചിരുന്നു.
You know, I can go to heaven with years of praise and worship, years of evangelism, but with this glass of obedience almost empty.
വർഷങ്ങളോളം അവനെ സ്തുതിച്ചുകൊണ്ട് വർഷങ്ങളോളം സുവിശേഷീകരണ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് അനുസരണത്തിന്റെ ഗ്ലാസ് മിക്കവാറും ശൂന്യമായി എനിക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ ഇടയാകുമോ?
Paul did evangelism more than anybody else.
അന്ന് ജീവിച്ചിരുന്നവരോ നാം അറിയുന്ന എല്ലാവരെക്കാളും അധികം സുവിശേഷ ഘോഷണത്തിൽ ഏർപ്പെട്ടവനായിരുന്നു പൗലോസ്. മറ്റനേകരെക്കാളും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനാവീരൻ.
But the most important thing in his life was here to fill up what was lacking of Christ's affliction.
എന്നാൽ ഇവിടെ തന്റെ ഹൃദയത്തിന്റെ വാഞ്ച പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യം, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കുറവ് തന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു.
See, we have such an aversion to the way of suffering.
കഷ്ടതയുടെ മാർഗത്തോട് നാം എല്ലാം സ്വാഭാവികമായി വളരെ വിമുഖതയുള്ളവരാണ്.
We don't realize that following Jesus can be the way of blessing for us.
യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ അനുഗമിക്കുക എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ പാതയാണെന്ന് പലപ്പോഴും നാം അറിയാറില്ല.
Isaiah 53 is the chapter of the cross.
യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നമുക്ക് പലർക്കും സുപരിചിതമാണ്. അത് ക്രൂശിന്റെ അധ്യായം എന്ന് ഞാൻ വിശേഷിപ്പിച്ചു.
There are a lot of things in that we cannot follow.
ആ അധ്യായത്തിൽ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ പല കാര്യങ്ങളും നമുക്കൊരിക്കലും അനുകരിപ്പാൻ കഴിയാത്തതാണ്.
He was pierced for our transgressions. We can never experience.
നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആർക്കും ചെയ്യുവാൻ കഴിയില്ല.
There are certain things where we can follow.
എന്നാൽ അവിടെ തന്നെ മറ്റു പല കാര്യങ്ങളും കാണുന്നുണ്ട് നമുക്ക് യേശുവിനെ അനുഗമിപ്പാൻ കഴിയുന്ന മാർഗം.
Verse 3, he was despised and forsaken by men.
3-ാം വാക്യത്തിൽ യെശയ്യ 53-ന്റെ 3-ൽ പറയുന്നുണ്ട് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു എന്ന്.
That we can follow.
ഈ കാര്യത്തിൽ നമുക്ക് യേശുവിനെ അനുഗമിക്കാം.
Verse 7, he was oppressed and afflicted and he didn't open his mouth.
ഏഴാം വാക്യത്തിൽ യേശുവിനെ അനുഗമിപ്പാൻ കഴിയുന്ന മറ്റൊരിടം തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും ആ അനുഭവം നമുക്കും ചെയ്യാം.
Verse 9, last part, there was no deceit in his mouth. We can follow him there.
9-ാം വാക്യത്തിൽ യേശുവിനെ അനുഗമിപ്പാൻ കഴിയുന്ന മറ്റൊരു കാൽച്ചുവട് അവൻ സാഹസം ഒന്നും ചെയ്യാതെ അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നു. അത് നമുക്ക് ചെയ്യാം.
Verse 10, the father was pleased to crush him.
10-ാം വാക്യത്തിൽ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി, പിതാവ് അതിൽ പ്രമോദിച്ചു എന്നാണ്.
If the father is pleased to crush you through some suffering, will you accept it?
ദൈവത്തിന്റെ പൈതലെ, നിന്റെ സ്വർഗീയ പിതാവ് ഏതെങ്കിലും ഒരു കഷ്ടാനുഭവങ്ങളിൽ കൂടെ നിന്നെ തകർക്കുവാൻ നുറുക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നുവെങ്കിൽ നീ അത് ഏറ്റെടുക്കുമോ?
Will you say, Lord, I want to obey in this suffering like Jesus did?
ആ സന്ദർഭത്തിൽ കർത്താവിനോട് ഹൃദയത്തിൽ നിന്ന് പറയുമോ, എന്റെ രക്ഷകനായ യേശുവിനെ പോലെ ഈ കഷ്ടാനുഭവത്തിൽ നിന്നെ അനുസരിപ്പാൻ ഞാൻ മനസ്സ് വെക്കുന്ന കർത്താവേ.
Spiritual man is not one who sings well or preaches well.
ആത്മീയനായിരിക്കുന്ന മനുഷ്യൻ മനോഹരമായിട്ട് പാടുകയോ നന്നായി പ്രസംഗിക്കുകയോ ചെയ്യുന്ന ഒരുവനാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്.
Spiritual man is one who can obey when obedience involves suffering.
യഥാർത്ഥ ആത്മീയനായ വ്യക്തി കഷ്ടതയുള്ളപ്പോഴും അനുസരണത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നവനാണ്.
He follows that way and gradually the glass gets filled up in his life.
ഈ അനുസരണത്തിന്റെ മാർഗത്തിൽ അവൻ മനസ്സുറപ്പിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നാം ചിന്തിച്ച ആ അനുസരണത്തിന്റെ ഗ്ലാസ് ഓരോ അളവ് നിറഞ്ഞു നിറഞ്ഞു വരികയാണ്.
And I would sit at the feet of such a man any number of hours because I know he can teach me about God.
പൗലോസിന്റെ അതേ ആത്മാവുള്ള ഈ നിലയിൽ അനുസരണത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഒരുവന്റെ പാദപീഠത്തിൽ മണിക്കൂറുകൾ ഇരിക്കുവാൻ ഞാൻ തയ്യാറാണ്. കാരണം ദൈവത്തിന്റെ വഴി പഠിപ്പിച്ചു തരുവാൻ അങ്ങനെ ഒരുവനെ കഴിയുകയുള്ളൂ.
A man who can play an instrument well or preach well or sing well can't teach me much about God.
സംഗീത ഉപകരണം നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന വ്യക്തിയോ നന്നായി പ്രസംഗിക്കുന്ന ഒരുവനോ ദൈവത്തിന്റെ മാർഗത്തെക്കുറിച്ച് അധികമൊന്നും അതിനെ സഹായിപ്പാൻ കഴിഞ്ഞെന്ന്
വരികയാണ്.
കഷ്ടാനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തെ അനുസരിക്കുന്ന മാർഗം തിരഞ്ഞെടുത്ത ഒരുവൻ,
who has remained in humility at all time,
സദാസമയവും ഹൃദയം താഴ്ത്തി വിനയബുദ്ധിയാ ജീവിച്ച ഒരു മനുഷ്യൻ,
that's the man who knows God.
അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ദൈവത്തെ അറിയുന്നവൻ.
I want to be in the midst of such people in a church.
ഒരു സഭയിൽ അങ്ങനെയുള്ള ദൈവഭക്തരായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലായിരിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
Doesn't matter if there are only 2 or 3, doesn't bother me.
രണ്ടോ മൂന്നോ പേരെ ഉള്ളെങ്കിലും എന്നെ സംബന്ധിച്ചോളം അത് വിഷയമല്ല. എന്റെ താല്പര്യം അതാണ്.
For me, that is heaven.
എന്നെ സംബന്ധിച്ചോളം ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ്.
You must make your choice as well.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു.
If you want, you can have God's best. Or you can have God's second best, or third best, or tenth best.
നിങ്ങൾക്ക് വാസ്തവമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും മെച്ചമായ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അല്ല എന്ന് വരികിൽ രണ്ടാന്തരമോ മൂന്നാന്തരമോ ഒക്കെ കൊണ്ട് നിങ്ങൾ
തൃപ്തിപ്പെടാം.
നമുക്ക് തലകളെ വണക്കാം. ഇന്ന് രാവിലെ സമയം നമുക്ക് കർത്താവേ, നിന്റെ വചനത്തിനായി നന്ദി.
We want to follow in the footsteps of Jesus all the days of our life.
ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി മുൻപോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയെ ബഹുമാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ.
And the church that you are building here, Lord, we pray you build it strong, make it a foretaste of heaven for all those who are a part of it.
കർത്താവേ, ഈ പട്ടണത്തിൽ അവിടുന്ന് പണിയുന്ന അങ്ങയുടെ ശരീരമാകുന്ന സഭ, കർത്താവേ, സ്വർഗത്തിന്റെ ഒരു മുൻരുതി വരുന്നവർക്ക് ലഭ്യമാകത്തക്ക നിലയിൽ ആ സഭയെ നീ നിന്റെ ശക്തിയാൽ പണിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.